അധ്യായത്തിലെ ഒരു വാക്യം നമുക്ക് വായിക്കാം.
Romans 15 and verse 4, it says, Whatever was written in earlier times was written for our instruction, that through perseverance and encouragement of the scriptures, we might have hope.
Romans 15:4, നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, എന്നാൽ മുൻപെഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു.
So that's referring to the whole Old Testament.
പഴയ നിയമത്തെ മുഴുവനും കൂടെ ഉദ്ദേശിച്ചാണ് ഇവിടെ ഈ വാക്യം പറഞ്ഞിരിക്കുന്നത്.
That if we read in the Old Testament, we can find encouragement.
പഴയ നിയമ തിരുവെഴുത്തുകൾ നാം വായിക്കുമ്പോൾ നമുക്ക് ഉത്സാഹം ഉണ്ടാകുന്നു.
And not only encouragement, but we are encouraged to persevere until the end, no matter what happens.
ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും വിശ്വാസത്തിന്റെ അന്തമായിരിക്കുന്ന ഒടുവിലത്തെ ആ അവിടം വരെയും സ്ഥിരതയോടെ നിൽക്കുവാൻ തക്കവണ്ണം നമ്മെ ഉറപ്പിക്കുന്നതാണ് ഈ തിരുവെഴുത്തുകൾ.
And that we have a hope for the future.
ഭാവിയെ ഓർത്ത് ഭാവിക്ക് വേണ്ടി ഒരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ ഉളവാക്കുന്നതാണ് ഈ തിരുവെഴുത്തുകൾ.
All people in the world go through difficulties and sufferings.
ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഏതെങ്കിലും ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെയോ കഷ്ടതയിൽ കൂടെയോ കടന്നു പോകുന്നവരാണ്.
And believers go through it just like unbelievers.
വിശ്വാസികളും അവിശ്വാസികളെ പോലെ തന്നെ ജീവിതത്തിലെ കഷ്ടതകളിൽ കൂടെ കടന്നു പോകുന്നവരാണ്.
When we react to those difficulties in the way scripture teaches,
തിരുവചനം നമ്മെ പഠിപ്പിക്കുന്ന നമുക്ക് നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് ഈ ബുദ്ധിമുട്ടുകളെ നാം നേരിടുകയാണെങ്കിൽ,
we can turn those things into something profitable for us.
നാം ജീവിതത്തിൽ നേരിടുന്ന കഷ്ടതകളെ ബുദ്ധിമുട്ടുകളെ നമുക്ക് പ്രയോജനകരമായ നിലയിൽ അനുഗ്രഹമാകുന്ന നിലയിൽ അതിനെ തിരിക്കുവാൻ ദൈവമക്കളായി നമുക്ക് കഴിയും.
That's the difference between an unbeliever and a believer.
ഒരു ക്രിസ്ത്യവിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം ഇവിടെയാണ് നാം കാണുന്നത്.
They can both face the same problems.
ഒരേ പ്രശ്നങ്ങളെ തന്നെ നേരിടുന്ന സമയത്ത് ഈ വ്യത്യാസം പ്രകടമാണ്.
But the believer reacts in a different way.
വിശ്വാസിയായിരിക്കുന്ന ഒരു വ്യക്തി ഈ ലോകത്തിലുള്ള അതേ കഷ്ടങ്ങളെ വ്യത്യസ്തമായ ഒരു മനോഭാവത്തോടെയാണ് നേരിടുന്നത് എന്നാണ് നാം കാണുന്നത്.
And that's why a true disciple of Jesus never has a complaint about anything he faces in life.
അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യനായിരിക്കുന്ന വ്യക്തി തന്റെ ജീവിതത്തിൽ നേരിടുന്ന ബുദ്ധിമുട്ട് കഷ്ടത എന്ത് തന്നെയായാലും അതിനെക്കുറിച്ചൊരു പരാതി ഇല്ലാത്തവനായിട്ടിരിക്കുന്നതിന്റെ കാരണമല്ല.
He has no question against God.
ദൈവത്തിനെതിരായിട്ട് ഒരു ചോദ്യം അവന്റെ മനസ്സിലില്ല.
If a trial goes on for a long time,
അവന്റെ ജീവിതത്തിലെ ആ പരിശോധന കഷ്ടത ദീർഘനാൾ തുടരുമ്പോഴും അവൻ ചോദ്യം ഉള്ളവനല്ല.
Or a sickness is not healed.
അവൻ പ്രാർത്ഥിച്ചിട്ടും അവന്റെ ജീവിതത്തിലെ ഒരു ശരീരത്തിലെ രോഗം മാറുന്നില്ല.
Prayer is not answered.
ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി കിട്ടുവാൻ വൈകുമ്പോൾ,
true disciple of Christ, there's no question.
യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ കാലതാമസം ഒന്നും തന്നെ അവന്റെ ഹൃദയത്തിൽ ചോദ്യങ്ങൾ ഉളവാക്കുന്നില്ല.
He may not understand.
അവന്
the reason.
എന്തുകൊണ്ടാണ് ഇത് വൈകുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ കാരണം, ഇതൊന്നും ഒരുപക്ഷെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം.
But his faith is not shaken.
എന്നാൽ അവന് കർത്താവിലുള്ള വിശ്വാസം അചഞ്ചലമായിട്ട് സ്ഥിരമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്.
His faith is that God knows everything.
അവന്റെ വിശ്വാസം എന്താണ്, എന്റെ ദൈവത്തിന് സകലതും അറിയാം, അവൻ എല്ലാം നിയന്ത്രിക്കുന്നവനാണ്.
വർക്കിംഗ് എവ്രി സിംഗിൾ തിങ് ഫോർ മൈ ഗുഡ്.
എന്റെ ആത്യന്തിക നന്മയ്ക്കായിട്ട് എന്റെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്ന എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ഒരു കർത്താവാണ് എന്റെ ദൈവം. ഇതാണ് അവന്റെ ഉറപ്പ്.
He knows that God allows these things for developing our character.
നമ്മുടെ ക്രിസ്തീയ സ്വഭാവ രൂപവൽക്കരണത്തിനായിട്ട് നമ്മെ കർത്താവിന്റെ സ്വഭാവമുള്ളവരാക്കുവാൻ വേണ്ടിയാണ് ഇതെല്ലാം വന്ന് ഭവിക്കുന്നതെന്ന് ഒരു ക്രിസ്തു വിശ്വാസിക്കറിയാം.
God has revealed very little to our understanding.
നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളൂ.
More than 90% of things in the world, God has not revealed to us why He allows them, why they happen.
ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഏതാണ്ട് 90% കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, ഇതിന്റെ പുറകിലുള്ള രഹസ്യം, ഇത് ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിട്ടില്ല.
I have wondered why so many people in our country worship idols.
നമ്മുടെ രാജ്യത്ത് തന്നെ എത്രയോ ലക്ഷങ്ങൾ വിഗ്രഹാരാധകരാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ അവർ ചെയ്യുന്നത്? ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ട്.
Has God permitted?
ദൈവം എന്തുകൊണ്ടാണ് ഈ വൻ തോതിലുള്ള വിഗ്രഹാരാധന അനുവദിക്കുന്നത് എന്ന് ഞാൻ അതിശയിച്ചിട്ടുണ്ട്.
And why has He allowed Christians in this country to split and divide and fight with each other?
ഇവിടെ ഉള്ളതായിരിക്കുന്ന ക്രൈസ്തവ വിശ്വാസികൾ തന്നെ 100 വിഭാഗങ്ങളായിട്ട് പിരിഞ്ഞ് ഭിന്നിച്ച് ഇങ്ങനെ കഴിയുന്നതും എന്തുകൊണ്ടാണ്? ഇത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്.
Such a bad testimony to this idol worshipping nation.
വിഗ്രഹാരാധികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ രാജ്യത്ത് യേശു ക്രിസ്തുവിന്റെ നാമത്തിന് എത്ര അപമാനകരമായ കാര്യമാണ് ക്രിസ്ത്യാനികൾ തന്നെ തമ്മിൽ മല്ലടിച്ച് പിണങ്ങിക്കഴിയുന്നത്. ഇതിന്റെ എല്ലാം മുൻപിൽ എനിക്ക് ആകെ പറയാനുള്ളത്, എനിക്ക് അറിഞ്ഞുകൂടാ ഇതിന്റെ പുറകിലുള്ള കാരണം. എന്നാൽ കർത്താവിനുള്ള എന്റെ വിശ്വാസത്തെ ഉലയ്ക്കുവാൻ ഈ കാര്യങ്ങളൊന്നും പര്യാപ്തമല്ല.
You know, once when the Lord asked Ezekiel, can these dry bones live?
ഒരിക്കൽ പ്രവാചകനായ യെസക്കേലിനോട് കർത്താവ് ചോദിച്ചു, അവനെ ഉണങ്ങിയ അസ്ഥികളുടെ ഒരു കൂട്ടം കൂനെ കാണിച്ചിട്ട് ചോദിച്ചു, ഈ അസ്ഥികൾ മനുഷ്യപുത്ര ജീവിക്കുമോ?
You read in Ezekiel 37, Ezekiel gave a wonderful reply.
യെസക്കേലിന്റെ പുസ്തകം 37 അധ്യായത്തിൽ തുടക്കത്തിൽ തന്നെ നാം കാണുന്നുണ്ട്. അതിന് യെസക്കേൽ പറഞ്ഞ മറുപടി നിങ്ങൾ ഓർക്കുന്നുണ്ടോ?
Lord, you know.
കർത്താവെ, നിനക്കറിയാം, അങ്ങേക്കറിയാം.
You know, that is the answer to many things in our life.
നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാകാത്ത അനേക കാര്യങ്ങളുടെ മുൻപിൽ യെസക്കേൽ പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മറുപടി.
That is one of the most profound statements in the whole Bible.
തിരുവചനത്തിലുടനീളം നോക്കിയാൽ ഇത്രത്തോളം ഘനമുള്ള ഗാംഭീര്യമുള്ള മറ്റൊരു മറുപടി പ്രസ്താവന കാണുവാൻ ബുദ്ധിമുട്ടാണ്.
Just that one sentence, Lord, you know.
യെസക്കേൽ പറഞ്ഞായിരിക്കുന്ന കൊച്ചു വാചകം, കർത്താവെ, അങ്ങേക്കറിയാം.
That is the expression of a man of faith.
വിശ്വാസമുള്ള ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് ആ വാക്കുകൾ.
യു സീ സം പെർട്ടിക്കുലർ സിറ്റുവേഷൻ, ഇറ്റ് കൻ ബി ലൈക് ഡ്രൈ ബോൺസ്. ആൻഡ് ഈസ് ദേർ എനി ഹോപ്പ് ഓഫ് ഡ്രൈ ബോൺസ് കമ്മിങ് ബാക്ക് ആൻഡ് ബിക്കമിങ് എ ഹ്യൂമൻ ബീയിങ് അഗൈൻ?
നമ്മുടെ ജീവിതത്തിന്റെ ചില പ്രത്യേക സാഹചര്യങ്ങളും അങ്ങനെ തന്നെയല്ലേ? ഉണങ്ങി വരണ്ട നിർജീവമായിരിക്കുന്ന അസ്ഥികൾ പോലെ വീണ്ടും ജീവൻ ഉണ്ടാകുവാൻ വല്ല സാധ്യതയും ആ ഉണങ്ങിയ എല്ലുകളിൽ ഉണ്ടോ?
ആൻഡ് ഹ്യൂമൻലി സ്പീക്കിംഗ് ദി ആൻസർ വുഡ് ബി impossible.
മാനുഷികമായ നിലയിൽ ചിന്തിച്ചാൽ ദൈവം ചോദിക്കുകയാണ്, മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചാൽ മാനുഷികമായ മറുപടി
അസാധ്യമാണ്.
നിങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോ, നിങ്ങൾ തൊഴിലേർപ്പെട്ടിരിക്കുന്ന ഇടത്തോ ഉള്ള ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയാൽ ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്കും അങ്ങനെയായിരിക്കാം മാനുഷികമായ നിലയിൽ പ്രതികരിക്കാൻ തോന്നുന്നത്.
ഐ മീൻ, ഇഫ് സംബഡി unconscious or something, and even if he's dead, okay, maybe somebody who has faith that God can raise him up.
ഒരു വ്യക്തി അബോധാവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്ന സമയത്ത് വേണമെങ്കിൽ വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് ആ വ്യക്തി ഉയർത്തെഴുന്നേറ്റ് അല്ലെങ്കിൽ ജീവിച്ചു വരും എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും.
But when he has died not just 3 days ago like Lazarus, but so many years ago that the fellow's only his bones are left.
ഇപ്പോൾ അബോധാവസ്ഥയിലേക്ക് വന്ന ഒരു വ്യക്തിയല്ല ലാസറിനെ പോലെ, ഒരു 3 ദിവസം മുൻപ് മരിച്ച് ശവശരീരമായിട്ടിരിക്കുകയുമല്ല, വർഷങ്ങൾക്ക് മുൻപേ മരിച്ച് ഇപ്പോൾ ആകെ അവശേഷിച്ചിരിക്കുന്നത് ഉണങ്ങിയ അസ്ഥികൾ മാത്രമാണ്. ആ ഒരു സ്ഥിതി നിങ്ങൾ
ആലോചിച്ചു.
യെസക്കേലിനെ, പ്രവാചകനെ ദൈവം കൊണ്ടുപോകുന്നത് അങ്ങനെയുള്ള ഉണങ്ങിയ അസ്ഥികളുടെ ഒരു
താഴ്വരയിലേക്കാണ്.
പ്രവാചകനോട് കർത്താവ് ചോദിക്കുന്ന ചോദ്യം നമുക്കവിടെ കാണാം, ഈ അസ്ഥികൾ ജീവിക്കുമോ?
The answer is no.
അതിനുള്ള സ്വാഭാവിക മറുപടി ജീവിക്കത്തില്ല എന്ന് തന്നെയാണ്.
And that's exactly what you say when you see some situation.
ഇതുപോലുള്ളതായിരിക്കുന്ന ചില ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങളുടെയും മറുപടി എങ്ങനെയാണ്? അസാധ്യമാണ്, ഇല്ല കർത്താവേ, അങ്ങനെ സംഭവിക്കയില്ല.
Isn't it good that Ezekiel said, Lord, you know?
എന്നാൽ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിന് മുൻപിൽ എസക്കിയേൽ പറഞ്ഞ മറുപടിയല്ലേ ഏറ്റവും ഉത്തമമായത്? കർത്താവേ അസാധ്യമെന്നല്ല പറഞ്ഞത്, കർത്താവേ അങ്ങേക്ക് അറിയാം.
He didn't say yes.
ആ അതെ, ജീവിക്കും എന്നുമല്ല എസക്കിയേൽ പറഞ്ഞത്.
We don't have to pretend that we have a faith which we don't have.
നമുക്കില്ലാത്ത ഒരു വിശ്വാസം ഉണ്ടെന്ന് നാം ഭാവിക്കേണ്ട കാര്യമില്ല.
That also is important. Some people have an unrealistic approach to believing God for certain things.
ഇതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചില വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ദൈവത്തെ അവർ അഭിമുഖീകരിക്കുമ്പോൾ അയഥാർത്ഥമായിരിക്കും, യാഥാർത്ഥ്യമില്ലാത്ത ഒരു മനോഭാവമാണ് അവർക്കുള്ളത്.
I've heard so many stories of people who say, I won't take medicine, I trust God, and they die. Not just one or two, so many in my life I've come across.
എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ അനേകരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ഞാൻ മരുന്ന് ഉപയോഗിക്കുകയില്ല, കർത്താവിനെ സൗഖ്യമാക്കും എന്ന് അവർ പറയുകയും അവര് മരിക്കുകയും ചെയ്യുകയാണ്, അവര് സൗഖ്യമാകുന്നില്ല. അങ്ങനെ കർത്താവിൽ വിശ്വസിച്ചു എന്ന് പറയുകയും മരുന്ന് ഉപയോഗിക്കാതെ അവർ മരിക്കുകയും ചെയ്യുമ്പോൾ വിശ്വാസമില്ലായിരുന്നു എന്നുള്ളത് തെളിയിക്കപ്പെടുകയാണ്.
When a person says I trust God for healing and he's not healed for 6 months, I say he doesn't have faith. Let's admit that.
എന്റെ രോഗത്തിന്റെ സൗഖ്യം നൽകുവാൻ ഞാൻ കർത്താവിനെ മാത്രം വിശ്വസിക്കുന്നു എന്ന് ഒരു വ്യക്തി പറയുകയും വ്യക്തമായിട്ട് പറയുകയും ഒരു 6 മാസത്തേക്ക് സൗഖ്യമാകാതെയും ഇരുന്നാൽ വിശ്വാസം ആ വ്യക്തിയിൽ ഇല്ല എന്നുള്ളത് വ്യക്തമല്ലേ?
But a lot of people who trust God and say, oh God, I trust you, I won't take medicine, they don't realize that that is full of unbelief.
പലരും ഞാൻ മരുന്നൊന്നും ഉപയോഗിക്കില്ല കർത്താവേ, ഞാൻ നിന്നെ മാത്രമാണ് ആശ്രയിക്കുന്നത് എന്ന് പറയുമ്പോൾ അവർ വാസ്തവത്തിൽ അവിശ്വാസികളായിട്ടാണ് അങ്ങനെ സംസാരിക്കുന്നതെന്ന് അവർ അറിയുന്നില്ല.
That is how it was in Jesus' time.
കർത്താവ് യേശുവിന്റെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു.
If he had faith, he was healed.
വിശ്വാസമുള്ള വ്യക്തികളാണ് കർത്താവിന്റെ കാലത്തും സൗഖ്യമായത്.
And when a man was not healed, for him to say he had faith, I've never heard one case like that in the New Testament.
പുതിയ നിയമ ഉടനീളം നാം പരിശോധിച്ചാൽ തനിക്ക് വിശ്വാസമുണ്ട് എന്നൊരാൾ അവകാശപ്പെടുകയും ഒരു രോഗത്തിന് സൗഖ്യം കർത്താവിൽ നിന്ന് ലഭിക്കാതെയും ഇരുന്നാൽ അത് വിശ്വാസമായിട്ട് ദൈവവചനം ഒരിടത്തും പറയുന്നു.
So many people believe that.
എന്നാൽ അനേകരും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്.
And to me that is very foolish.
എന്നെ സംബന്ധിച്ചോളം അത് വളരെ പോഷത്തമായ ഒരു നിലപാടാണ്.
It's far better that they take some medicine and recover.
അങ്ങനെയുള്ള വ്യക്തികൾ അവർക്കില്ലാത്തൊരു വിശ്വാസം ഉണ്ടെന്ന് ഭാവിക്കാതെ മരുന്ന് ഉപയോഗിക്കുകയും അവരെ രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുകയാണ് നല്ലത്.
We should not claim that we have a faith which we don't have.
നമുക്ക് വാസ്തവത്തിൽ ഇല്ലാത്ത ഒരു വിശ്വാസം ഉണ്ട് എന്ന് നാം അവകാശപ്പെടേണ്ട കാര്യമില്ല.
See, that's like if you got 500 rupees in the bank account and you write a check for 1 lakh.
ബാങ്കിലെ 500 രൂപ മാത്രം അക്കൌണ്ടിൽ ബാക്കിയുള്ള ഒരു വ്യക്തി 1 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് എഴുതുന്ന പോലെയാണ് അങ്ങനെയുള്ള വിശ്വാസം.
What will happen to that check? He won't even get 1 rupee.
ആ ചെക്കിന് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ഞാൻ പറയാതെ അറിയാമെന്ന് വിചാരിക്കുന്നു. 500 രൂപ അക്കൌണ്ടിൽ ഉണ്ടെങ്കിലും 1 രൂപ പോലും ആ ചെക്കും കൊണ്ട് ചെന്നാൽ ബാങ്കുകാർ കൊടുക്കുക.
If he writes 501, he won't get it.
500 രൂപ ബാക്കിയുള്ളപ്പോൾ 501 രൂപ എഴുതിയാലും ബാങ്കിൽ നിന്ന് പണം
കിട്ടും. Now he may see somebody else writing a check for 1 lakh, but that's because he's got so much in his account.
ആ മറ്റു ചിലർ 1 ലക്ഷം രൂപയുടെ ഒരു ചെക്ക് എഴുതി കൊണ്ടുപോകുന്നത് ആ അവൻ കാണുന്നുണ്ടാവും. അതിന്റെ കാരണം ആ വ്യക്തിയുടെ അക്കൗണ്ടിൽ 1 ലക്ഷം രൂപ ഉണ്ട്.
We need to humble ourselves and say, I don't have that much in my account, I have only this much, so I'll only write for this much.
500 രൂപ അക്കൗണ്ടിൽ ബാക്കിയുള്ള വ്യക്തിയാണ് നാം എന്ന് വരിയിൽ നാം നമ്മെ തന്നെ വിനയപ്പെടുത്തിയിട്ട് പറയണം, ഞാൻ 1 ലക്ഷം രൂപയുടെ ചെക്ക് എഴുതാനുള്ള തന്റെ ഇടം കാണിക്കേണ്ട കാര്യമില്ല, 500 രൂപയുടെ ചെക്ക് എഴുതിയാൽ മതി.
That brother can trust God for that much. I don't have that.
എന്റെ മറ്റേ ആ സഹോദരന് കർത്താവിനെ അത്രത്തോളം വിശ്വസിക്കാനായിട്ട് കഴിയുന്നുണ്ട്, വിശ്വാസമുണ്ട്, എനിക്ക് അത്രയും വിശ്വാസമില്ല എന്ന് നാം അംഗീകരിക്കണം.
Humility can solve many problems.
വിനയബുദ്ധി താഴ്മ നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്.
When we can humble ourselves and say that was my fault, what a lot of problems are solved.
അതെന്റെ കുഴപ്പമായിരുന്നു, എന്റെ ബുദ്ധിമോശമായിരുന്നു എന്ന് പറഞ്ഞ് നമ്മെ തന്നെ താഴ്ത്തുവാൻ നാം കഴിഞ്ഞാൽ എത്ര പ്രശ്നങ്ങളാണ് വേഗത്തിൽ പരിഹരിക്കപ്പെടുന്നത്.
Ezekiel was humble.
എസക്കിയേൽ ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു, താൻ വിനയമുള്ളവനായിരുന്നു.
He didn't say yes, they'll live.
ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമോ എന്നുള്ള ചോദ്യത്തിന് അതെ കർത്താവേ ജീവിക്കും എന്ന് അവൻ മറുപടി പറഞ്ഞില്ല. അവന് മറുപടി നാം വായിക്കുന്നത് കർത്താവേ അങ്ങേക്കറിയാം.
There are many situations in our life we have to say, Lord, you know. I don't say it's impossible, but you know what is best.
അസാധ്യമെന്ന് നാം പറയണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെയും പല സാഹചര്യങ്ങളിലും നാം അങ്ങനെ തന്നെ കർത്താവിനോട് മറുപടി പറയണം, കർത്താവേ നിനക്കറിയാം.
Turn to that verse in Ezekiel 37, verse 3.
എസക്കിയേലിന്റെ പ്രവചനം 37-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. അതിന്റെ 3-ാം വാക്യം വായിക്കാം.
The Lord asked him, Son of man, can these bones live?
കർത്താവ് അവനോട് ചോദിക്കുന്ന ചോദ്യം ആണ് അവിടെ കാണുന്നത്. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു.
He said, Oh Lord God, thou knowest.
അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു.
If he had said no, that would have been unbelief.
എസക്കിയേൽ, ഇല്ല കർത്താവേ, ജീവിക്കയില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് നിശ്ചയമായും അവിശ്വാസമാകുമായിരുന്നു.
What is difficult for God? He can raise children of Abraham from stones, John the Baptist said.
യോഹന്നാൻ സ്നാപകന്റെ വാക്കുകളെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് സന്തതികളെ ഉളവാക്കുവാൻ കഴിയുന്നവനാണ് എന്റെ ദൈവം.
He doesn't even need bones from stones, he can do it.
ഒരു മനുഷ്യന്റെ ഉണങ്ങിയ അസ്ഥികളുടെ തന്നെ ആവശ്യമില്ല. സർവശക്തനായ ദൈവത്തിന് കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ കഴിയുന്നവനാണ്.
Ezekiel had said no, that would have been unbelief.
എസക്കിയേല്, സാധ്യമല്ല കർത്താവേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിശ്ചയമായും അത് അവിശ്വാസമായിരുന്നു, ദൈവത്തെ വിശ്വസിക്കുകയാണ്.
If he had said yes, that would have been pride.
അതെ, കഴിയും, സാധ്യമാണ് എന്നവൻ തറപ്പിച്ച് പറഞ്ഞിരുന്നെങ്കിൽ നികളമാണത് കാണിക്കുന്നത്. അവനില്ലാത്ത വിശ്വാസമാണ് അപ്പോഴവൻ പറയുന്നത്.
So we are not to have unbelief on one side and we are not to have pride on the other side.
ഒരു വശത്ത് നാം അവിശ്വാസികളാകരുത്, മറുവശത്ത് നാം ആത്മീക നികളമുള്ളവരും ആയിക്കൂടാ.
There is a blessed position between these two in this narrow way that avoids both these cliffs.
ഈ രണ്ട് കിഴുക്കാന്തൂക്കായ പാറക്കെട്ടുകളുടെയും ഇടയിൽ കൂടെ വളരെ ഇടുങ്ങിയതെങ്കിലും വളരെ സുരക്ഷിതമായ, അനുഗ്രഹീതമായ ഒരു
പാതയുണ്ട്.
ആ പാതയിലൂടെ വിശ്വാസത്തിന്റെ മാർഗത്തിൽ എളിമയിൽ നടക്കുന്ന ഒരു ദൈവപൈതൽ കർത്താവിന്റെ കണ്ണുകൾ നോക്കി പറയും, കർത്താവേ, അങ്ങേക്ക് സകലതും സാധ്യമാണ് എന്ന് എനിക്കറിയാം.
I don't know, that's up to you.
എന്റെ ഈ പ്രത്യേക ജീവിത സാഹചര്യത്തിൽ, ഈ പ്രതിസന്ധിയിൽ, അവിടുന്ന് ഇങ്ങനെ ചെയ്യുമോ അങ്ങനെ ചെയ്യുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത് അങ്ങേക്കറിയാം.
I have no doubt in my mind.
ഇന്ന് എന്റെ ഹൃദയത്തിൽ ഈ കാര്യത്തിൽ എനിക്ക് അശേഷം സംശയമില്ല.
See, when you turn to the book of Job,
ഇയോബിന്റെ പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ, ഇയോബിന്റെ പുസ്തകം
In Job, we read, he finally came to this place where he said in Job 42, verse 2.
യോബിന്റെ പുസ്തകം അവസാനിക്കാറാകുന്ന സമയത്ത്, ഒടുവിലത്തെ അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ യോബിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക.
I know that you can do everything, no purpose of yours can be thwarted.
നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു.
What was Job's condition?
ആ സമയത്ത് യോബിന്റെ അവസ്ഥ എന്തായിരുന്നു?
It was like this dry bones valley.
ഈ ഉണങ്ങിയ അസ്ഥികളുടെ താഴ്വര.
This is the last chapter.
ഇതിന്റെ അവസാന അധ്യായമാണ് ഈ പുസ്തകത്തിന്റെ.
He is still not healed.
ആ സമയത്തും സൗഖ്യം പ്രാപിച്ചവനായിട്ടല്ല യോബ് ഈ വാക്കുകൾ സംസാരിക്കുന്നത്.
So many four preachers came to him. None of them could produce faith in him.
അതിനു മുൻപ് 4 പ്രസംഗികൾ ദീർഘസമയം തന്നോട് സംവാദിച്ചെങ്കിലും ഇവരുടെ വാക്കുകൾക്കൊന്നും യോബിൽ വിശ്വാസം ഉളവാക്കുവാൻ കഴിഞ്ഞില്ല.
None of them could produce humility in him.
ഈ 4 പേർക്കും യോബിൽ ഒരു താഴ്മയുടെ, വിനയത്തിന്റെ ആത്മാവിനെ അങ്കുരിപ്പിക്കുവാനും കഴിഞ്ഞില്ല.
If you listen to a preacher and he cannot produce humility in you and he cannot produce faith in you, I would say stop listening to him.
നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രസംഗകനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, തുടർമാനമായി ആ വചനങ്ങൾ നിങ്ങളിൽ താഴ്മയോ വിശ്വാസമോ ഉളവാക്കുവാൻ പര്യാപ്തമല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആ പ്രസംഗം കേൾക്കുന്നത് നിർത്തിക്കളയുക.
I would not want to listen to a man who does not produce either humility or faith in me.
എന്റെ ഹൃദയത്തിൽ താഴ്മയും സൗമ്യതയും അതുപോലെ തന്നെ കർത്താവിലുള്ള വിശ്വാസവും വർദ്ധിപ്പിക്കാത്ത ഒരു വചനം കേട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല.
These are two of the most important requirements in the New Testament.
പുതിയ നിയമത്തിലെ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് താഴ്മയും വിശ്വാസവും.
Jesus was humble and we are told to have the same mind.
കർത്താവ് എത്രയും സൗമ്യൻ, താഴ്മയുള്ളവനായിരുന്നു, അതേ മനസ്സുള്ളവരായിരിക്കാനാണ് നമുക്ക് പ്രബോധനം.
He is the author and finisher of my faith.
എന്റെ വിശ്വാസത്തിന്റെ നായകനും അതിനെ പൂർത്തീകരിക്കുന്നതിനുമാണ് കർത്താവ്.
So, true preaching of the word of God will produce both faith and humility in us.
ശരിയായ നിലയിലുള്ള ദൈവവചനത്തിന്റെ പ്രസംഗം അതിന്റെ പഠിപ്പീരെ ഒരു വ്യക്തിയിലെ വിശ്വാസവും താഴ്മയും ഉളവാക്കുന്നതാണ്.
ബോത്ത്
ഇത് രണ്ടും കേൾവിക്കാരിൽ ഉളവാക്കുന്നതാണ് ദൈവവചനത്തിന്റെ യഥാർത്ഥത്തിലുള്ള.
If you have faith plus pride, you can be absolutely sure that is a counterfeit faith. That's not real faith.
കേൾവിക്കാരിൽ വിശ്വാസം ഉളവാക്കുന്നു എന്ന് പറയുകയും അതേ സമയത്ത് അവരെ നിഗളികളാക്കി മാറ്റുകയുമാണ് വചന കേൾവി കൊണ്ടുണ്ടാകുന്നതെങ്കിൽ നമുക്ക് ഉറപ്പാക്കാം ഇത് അനുകരണമാണ്.
When a proud preacher boasts about faith, I know that's not the real thing. I don't want it.
അഹംഭാവിയായിരിക്കുന്ന ഒരു പ്രസംഗി വിശ്വാസത്തെക്കുറിച്ച് വീരോടെ സംസാരിക്കുമ്പോൾ എനിക്കറിയാം അത് യഥാർത്ഥ വിശ്വാസമല്ല.
And when I see a man talking about humility, and that humility means we cannot trust God for anything, we just got to suffer and suffer and suffer, that is also false humility.
എന്നാൽ അതേ സ്ഥാനത്ത് മറ്റൊരു വ്യക്തി ഒരു പ്രസംഗകൻ താഴ്മയെക്കുറിച്ച് വാദോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയും കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുവാൻ തക്കവണ്ണം കേൾവിക്കാരിൽ വിശ്വാസം ഉളവാക്കുകയും ചെയ്യാതിരുന്നാൽ ഞാൻ പറയും അത് യഥാർത്ഥ താഴ്മയല്ല.
It's like we go back to Ezekiel. If he had said, no, that can't happen.
യെസ്കേലിനെ കുറിച്ച് നാം പറഞ്ഞ കാര്യം ഓർക്ക, ഒരു നിമിഷം കഴിയില്ല എന്ന് പറഞ്ഞിരുന്നില്ലേ, അവിശ്വാസമായേനെ.
If he said yes, that would have been proud.
അത് കഴിയുമെന്നവനെ ചാടിക്കേറി പറഞ്ഞിരുന്നെങ്കിൽ അത് നിഗളത്തിന്റെ സൂചനയായേനെ.
He said, Lord, you know.
അവന്റെ മറുപടി എന്തായിരുന്നു? കർത്താവേ, നിനക്ക് അറിയാം.
Job says the same thing. Lord, you can do everything.
യോബിന്റെയും വാക്കുകളുടെ അർത്ഥം തന്നെയല്ലേ? കർത്താവേ, നിനക്ക് സകലവും സാധ്യമാണെന്ന് എനിക്കറിയാം.
Can you heal my body?
നിനക്ക് എന്റെ ശരീരത്തെ സൗഖ്യമാക്കുവാൻ കഴിയുമോ? നിശ്ചയമായി.
Is it healed yet?
എന്നാൽ ഇപ്പോഴും എന്റെ ശരീരം സൗഖ്യമായിട്ടില്ല.
No, it's not healed.
അത് സൗഖ്യമായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
You can do it.
എന്നാൽ അങ്ങേക്കത് ചെയ്യുവാൻ കഴിയും.
See, he didn't say, I'm sure you're going to heal me.
യോബ് പറഞ്ഞില്ല എനിക്ക് 100% ഉറപ്പുണ്ട് നീ എന്നെ സൗഖ്യമാക്കാൻ പോവുകയാണ് എന്നല്ല.
You're going to give me back all my camels and all my sheep.
എനിക്ക് നഷ്ടമായിരിക്കുന്ന ഒട്ടകങ്ങളെയും ആടുമാടുകളെയെല്ലാം അവിടുന്ന് മടക്കി തരാൻ പോവുകയാണ് എന്നൊന്നും അവൻ പറഞ്ഞില്ല.
He said, I know you can do everything.
എന്നാൽ യോബിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക, അങ്ങേക്ക് സകലവും സാധ്യമാണ് എന്ന് എനിക്കറിയാം. അതാണ് വിശ്വാസം.
But are you going to get back all your 7,000 sheep you lost?
നിനക്ക് ദിവസങ്ങൾക്ക് മുൻപ് നഷ്ടമായ 7,000 ആടുകളെ മടക്കി കിട്ടുമോ എന്ന് യോബിനോട് ചോദിച്ചാൽ,
Lord, you know.
അവന്റെ മറുപടി കർത്താവിനറിയാം. അവനെ ഉറപ്പില്ല.
But you can do it. I have no doubt.
കർത്താവിന് അത് മടക്കി തരാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് അവന് സംശയമില്ല.
What about, can God give back to you the children who have died?
മരിച്ചുപോയ ആടുമാടുകളുടെ കാര്യം പോട്ടെ, മരിച്ചുപോയ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് മടക്കി തരുവാൻ ദൈവത്തിന് കഴിയുമോ?
That looks even more impossible.
അത് കുറെ കൂടെ അസാധ്യമായ കാര്യമായിട്ട് നമുക്കെല്ലാം അറിയാം.
Job said you can do everything.
എന്നാൽ യോബ് പറഞ്ഞ വാക്കുകളിൽ ഇതെല്ലാം ഉണ്ട്. കർത്താവേ, നിനക്ക് ഇതും സാധ്യമാണ്, സകലവും സാധ്യമാണ്.
And all he did was he said, Lord, what I feel sorry about now is not the loss of my children and property. I feel sorry that I sinned so much, verse 6, and I take back all those words I spoke and I repent in dust and ashes.
എന്നാൽ ആറാം വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. യോബ് പറയുന്നത്, എനിക്ക് നഷ്ടമായത് എന്റെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ഭീമമായ നഷ്ടത്തെക്കുറിച്ചല്ല ഇന്ന് എനിക്ക് സങ്കടം. ഞാൻ ദുഃഖിക്കുന്നത് ഞാൻ അരുതാത്തത് പറഞ്ഞുപോയി, ഞാൻ അനുതപിക്കുന്നു എന്ന് പറയുന്ന യോഗ.
See, when he took that position,
ആ ഒരു മനോഭാവം എടുത്ത് ദൈവമുൻപാകെ യോഗ നിന്നപ്പോൾ,
ഹ്യൂമിലിറ്റി ആൻഡ് ഫെയ്ത്ത്,
തന്നെ തന്നെ താഴ്ത്തുന്ന വിനയത്തിന്റെ ഒരു ആത്മാവിൽ വിശ്വാസത്തോടെ യോഗം നിന്നപ്പോൾ, രണ്ടാം വാക്യത്തിൽ അവന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്, ദൈവത്തിന് സകലവും
സാധ്യമാണ്.
ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അഞ്ചുമാറും വാക്യങ്ങളിൽ അവൻ പറയുമ്പോൾ, ശരിക്ക് എന്റെ വാക്കുകൾ ഞാൻ തിരികെ എടുക്കുന്നു, ഞാൻ പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു എന്നുള്ള വാക്കുകൾ അവന്റെ താഴ്മയെ
സൂചിപ്പിക്കുന്നു.
തനിക്ക് നഷ്ടമായ മൃഗസമ്പത്ത് മടക്കി തരണമെന്ന ഒരു വാക്കുപോലും അവന്റെ
പ്രാർത്ഥനയിലില്ല.
തന്റെ കുഞ്ഞുങ്ങളെ മടക്കി തരണം എന്നും അവൻ ചോദിച്ചില്ല. അല്പം പോലും വിശ്വാസം ഇല്ലാതിരുന്ന ഒരു ഭാര്യയായിരുന്നു യോബിനുണ്ടായിരുന്നത്.
നീ
ദൈവത്തെ തള്ളിപ്പറഞ്ഞ് മരിക്കുക എന്ന് അവനെ ഉത്സാഹിപ്പിച്ചവനായിരുന്നു അവന്റെ ഭാര്യ. അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ഭാര്യയില് വീണ്ടും മക്കൾ ഉളവാകുക ഉണ്ടാകുക എന്നുള്ളൊരു കാര്യം സാധ്യമാണോ?
What you say?
നിങ്ങളുടെ മറുപടി എന്താണ്?
Lord, you know.
അതിനും യോബ് പറഞ്ഞ മറുപടിയാണ് യഥാർത്ഥ മറുപടി. കർത്താവേ, നിനക്കറിയാം.
യു നോ യു കൻ ഡു ഓൾ തിങ്സ്.
അങ്ങേക്ക് സകലവും സാധ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
സീ വാട്ട് ഹി ഗോട്ട്.
അവൻ എന്താണ് ലഭിച്ചതെന്നുള്ളത് നമുക്ക് നോക്കാം.
വേഴ്സ് 12.
42-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലാണ് അത് പറയുന്നത്.
ഇഫ് യു കമ്പയർ ദാറ്റ് വിത്ത് വാട്ട് ഹി ഹാഡ് ഇൻ ദി ബിഗിനിംഗ് ഇൻ ചാപ്റ്റർ 1, എവരിതിങ് ബികെയിം ഡബിൾ.
1-ാമത്തെ അധ്യായത്തിൽ അവനുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ഈ 12-ാം വാക്യങ്ങൾ വായിച്ചാൽ നമുക്കറിയാം അവനുണ്ടായിരുന്ന എല്ലാം ഇരട്ടിയായി ദൈവം അവന് നൽകി.
ഇൻ ചാപ്റ്റർ 1 വേഴ്സ് 3 യു റീഡ് എക്സാക്ട്ലി ഹാഫ് ഓഫ് ദീസ് തിങ്സ്. നൗ ഹി ഗോട്ട് ഡബിൾ ഓഫ് ഷീപ്, ഓക്സൻ, ഡോൺസീസ്, എവരിതിങ്.
ഈ പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അവന് നഷ്ടപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അതെടുത്താൽ നമുക്കറിയാം ഇവിടെ പറയുന്ന ദൈവം മടക്കി നൽകിയതിന്റെ എണ്ണത്തിന്റെ നേരെ പകുതിയായിരുന്നു അത്. എല്ലാം ഇരട്ടിയായി.
Everything he got double.
എല്ലാം സകലതും അവൻ ഇരട്ടിയായി ദൈവം നൽകി.
And he also got 7 sons and 3 daughters, verse 13, from that same unbelieving wife.
അവിശ്വാസിയായിരിക്കുന്ന ആ ഭാര്യയിൽ കൂടെ അവന് 7 പുത്രന്മാരെയും 3 പുത്രിമാരെയും ലഭിച്ചു എന്ന് നാം വായിക്കുന്നു.
I'm sure his wife also changed after that.
അവന്റെ ഭാര്യയ്ക്കും മനസാന്തരം ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
I believe that a really godly husband can even change a wife like that.
യഥാർത്ഥ ദൈവഭക്തനായിരിക്കുന്ന ഒരു ഭർത്താവിനെ അവിശ്വാസിയായ മർക്കടമുഷ്ടിക്കാരിയായ അവന്റെ ഭാര്യയെയും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ കുടുംബം മുഴുവനും രൂപാന്തരപ്പെട്ടതായിട്ടാണ് നാം കാണുന്നത്. ഒരു മനുഷ്യന്റെ നിലപാട്.
See, when in the beginning the Bible says he was a very God-fearing man. Chapter 1 itself he was a God-fearing man.
യോബിന്റെ പുസ്തകം തുടങ്ങുമ്പോൾ തന്നെ അവനെ കുറിച്ച് നാം വായിക്കുന്നത് അവൻ വളരെ ദൈവഭക്തനായ പുരുഷനായിരുന്നു എന്നാണ്.
He never did what was wrong.
അവൻ ഒരു തിന്മയും പ്രവർത്തിക്കാത്തവനായിരുന്നു.
He could not get Job to take a bribe or pervert justice or any such thing.
Neethi nishedikkuvano oru kaikooli vaanguvano namukku Yobine orikkalum kittumayirunnilla.
He helped the orphans, he helped the widows, he helped the blind people, poor people. He was such a good man.
Anathareyum vidhavamareyum daridrareyum sahayikkunnathil eppozhum utsaham kaanicha nanma niranja oru manushyanayirunnu Yob.
You know, we see people like that even in other religions.
Mattu madangalilum atharathilulla aalukale nam kaanunnille.
Upright people, they won't tell lies, they won't cheat in the office.
Poshku parayatha vanjichedukatha neediyoda nadakkuna manushyare mattu madangalilum ille.
But there were two things missing in this wonderful man.
Enal anugrahidan ennu nam vilikkuna ee manushyan Iyobile illadirunna rendu ettum pradhanapetta rendu karyangal undayirunnu.
He didn't have faith, he didn't have humility.
Deivathrulla yatharta vishwasavum ദൈവമുൻപാകെയുള്ള യഥാർത്ഥ താഴ്മയും ഈ രണ്ട് രത്നങ്ങൾ അവന്റെ ജീവിതത്തിൽ അവനില്ലായിരുന്നു.
In a lot of these so-called good people we see in other religions, these same two things are missing.
മറ്റ് മതസ്ഥരായിരിക്കുന്ന പല നല്ല ആളുകളിലും നമുക്ക് കാണുവാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങൾ, വിശ്വാസവും താഴ്മയും.
A lot of people say, why won't God take that man to heaven? He's such a good man. He helps the widows. He helps the orphans.
പലരും ചോദിക്കാറുണ്ട്, ഇത്രയും നല്ല ജീവിതമുള്ള ഒരു വ്യക്തിയെ കർത്താവ് സ്വർഗത്തിൽ കൊണ്ടുപോകയില്ലേ? അനാഥരെ സഹായിക്കുന്നവൻ, കരുണയുള്ളവൻ, നന്മ നിറഞ്ഞ മനുഷ്യൻ. അതിനുള്ള മറുപടി ദൈവജന പ്രകാരം ഇതാണ്, ദൈവത്തിന് അങ്ങനെയുള്ളവരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ
കഴിയില്ല.
കാരണം ദൈവത്തിന്റെ മുൻപാകെയുള്ള യഥാർത്ഥ താഴ്മയും ദൈവം പ്രസാദിക്കുന്ന വിശ്വാസവും അവരിൽ ഇല്ലെങ്കിൽ ദൈവത്തിന് അവരെ ചേർക്കുവാൻ
കഴിയും.
യോബിന്റെ ഹൃദയത്തിൽ ഈ രണ്ട് ദിവ്യ ഗുണങ്ങൾ മുളപ്പിക്കുവാൻ നൽകുവാൻ ദൈവം ആഗ്രഹിച്ചു.
Many of us also, we may be very good people.
നമ്മിൽ പലരും വളരെ നല്ല വ്യക്തികളായിരിക്കാം.
God fearing.
ദൈവത്തെ ഭയപ്പെടുന്നവരാകാം.
We don't rob anybody's money.
ആരുടെയും പണം നാം മോഷ്ടിക്കുന്നവരാകയില്ല.
We don't fight, we don't quarrel, we don't get angry.
മറ്റുള്ളവരോട് ശണ്ടയിടുകയോ കോപിക്കുകയോ ഒക്കെ ചെയ്യാത്ത വളരെ നല്ല മനുഷ്യരാകാം.
And secretly, we may be congratulating ourselves. We are such good people.
എന്നാൽ രഹസ്യത്തിൽ നമ്മുടെ ഉള്ളിൽ നാം നമ്മളെ തന്നെ അഭിനന്ദിക്കുന്നവരായിരിക്കാം, ഞാൻ എത്ര നല്ല വ്യക്തിയാണ്, നല്ലവുന്ന ആളാണ്.
We don't say it because if you say it, it looks so proud.
നാം നാവുകൊണ്ട് അത് പറയാറില്ല, മറ്റാരും കേൾക്കാറില്ല. കാരണം അങ്ങനെ പറഞ്ഞാൽ മോശമല്ലേ, നാം നിഗളികളാണെന്ന് മറ്റുള്ളവർ ധരിക്കും.
You know the Pharisee also, you read in Luke chapter 18.
ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ പരീശന്മാരെ കുറിച്ചും നാം ഇതേ കാര്യം തന്നെ കാണുന്നുണ്ട്.
ലൂക്ക് 18 and verse 11.
ലൂക്കോസ് 18-ന്റെ 11-ാം വാക്യത്തിലാണ് ഒരു